I have been honored many times in my life. And I have been honored far more than what I deserve. But to be asked to come to this convention is an honor that I shall always remember as long as I
live.
And I want to thank all of you that have been so friendly and so warm, and just the presence of God that I felt in my fellowship with you since I've been here. And I want to thank Brother Jones for allowing me to stay in his house and for the wonderful warmth and fellowship that I've had in their home since I've been here. I'd certainly rather stay with the children of God than have to stay in a hotel or a motel anywhere.
ദൈവമക്കളോട് ചേർന്ന് ദിവസങ്ങൾ കഴിക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം.
And I just appreciate the wonderful opportunity to stay with our brother Jones and his family.
ബ്രദർ ജോൺസിന്റെ കുടുംബത്തോട് ചേർന്ന് എനിക്ക് താമസം സൗകര്യം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ദൈവത്തിന് സ്തോത്രം.
And then of course this afternoon brother Thomas Zachariah and his wife took me out to dinner.
Thomas Zachariah and his wife took me out to dinner.
It is very difficult for Americans, I'm talking about Native Americans, to be able to have the kind of hospitality that you find from the people of Kerala.
ഒരു അമേരിക്കക്കാരനെ സാധാരണ കേരളക്കാരായ നിങ്ങൾ തരുന്ന മാതിരിയുള്ള അതിഥി സൽക്കാരം അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒന്നാണ്.
I've often heard people in the United States talk about southern hospitality.
പലപ്പോഴും തെക്കരുടെ അതിഥി സൽക്കാര പ്രിയതയെക്കുറിച്ചൊക്കെ ഈ അമേരിക്കക്കാർ സംസാരിക്കാറുണ്ട്.
But I always tell my preacher friends in the United States and our members that you don't know what hospitality is until you go to India.
ഞാൻ എന്റെ സ്നേഹിതരായ സുവിശേഷകരോടൊക്കെ അമേരിക്കക്കാരോട് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അതിഥി സൽക്കാര പ്രിയത എന്താണെന്ന് നിങ്ങൾ ഇന്ത്യയിൽ ചെന്നെങ്കിൽ മാത്രമേ വാസ്തവമായി
മനസ്സിലാകൂ.
അവര് നിങ്ങൾക്ക് വളരെ നല്ല ആഹാരങ്ങൾ തരും.
I think after I leave here I will have to get larger trousers.
ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വലിയ പാൻസ് ഒക്കെ മേടിക്കണമെന്നാണ് എനിക്ക്
തോന്നുന്നത്. That I'm going to be as large as brother Matai Pima Tai.
Praise the Lord. Amen. Hallelujah. Amen.
And I just praise God for these days that I've been able to spend with you.
നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഈ ദിവസങ്ങൾ വളരെ ധന്യമായ ദിവസങ്ങളായിരുന്നു.
And I have appreciated so much the wonderful worship and the presence of God in our worship together.
മനോഹരമായ ആരാധനയും മാത്രമല്ല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഒക്കെയും നമ്മുടെ മധ്യേ അനുഭവിക്കാൻ ഇടയായത് എത്രയോ സന്തോഷകരമായിരുന്നു.
Now one of the things that you're going to face more and more as you live in the United States.
അമേരിക്കയിൽ നിങ്ങൾ വസിക്കുകയാണെങ്കിൽ ഒരു കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്നത്
is that your children are going to become more Americanized.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അമേരിക്കയുടെ ചുവ കൂടുതൽ ഏറ്റ് അമേരിക്കക്കാരുടെ രീതിയിൽ മാറിപ്പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
And normally after two or three generations they even lose the language.
രണ്ടോ മൂന്നോ തലമുറ കഴിയുമ്പോൾ നോർമലായി നോക്കിയാൽ ഭാഷ പോലും നാട്ടിലെ മറന്നു പോകുന്ന അവസ്ഥകളുണ്ട്.
And I just want to direct some words to the young people that are here tonight.
ഇവിടെയുള്ള യൗവനക്കാരോട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാൻ ഒരു പ്രത്യേക വിഷയമുണ്ട്.
Now you may feel that the conservative strictness of your parents from Kerala might be more than you would want.
നിങ്ങൾ ജനിച്ചു വളർന്ന ഈ സ്ഥലത്തേക്കാൾ കൂടുതൽ യാഥാസ്ഥിതികരാണ് നിങ്ങളുടെ പിതാക്കന്മാരെന്ന് മാതാപിതാക്കളെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം.
But I can tell you I would rather follow what your parents from Kerala teach you than what the average Anglo-American teaches their children.
ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായവും ആഗ്രഹവും പറഞ്ഞാൽ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ പഠിപ്പിക്കുന്ന വഴിയിൽ നടക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുക. ഈ ഒരു സാധാരണ അമേരിക്കക്കാരെ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്
Because all you got to do is look at this nation and see how the children have strayed from God.
ഈ അമേരിക്കയിൽ നിങ്ങൾ നാലുപാട് നോക്കിയാൽ തലമുറകൾ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും.
And your parents are interested in your spirituality with God.
Praise the Lord, നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് വളരെ കരുതലുള്ളവരാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം.
Now there are some traditions that are not good.
ചില നമ്മുടെ പാരമ്പര്യങ്ങൾ ചീത്തയായതുണ്ട്.
But there are some traditions that are very good for us.
എന്നാൽ ചില പാരമ്പര്യങ്ങൾ ഏറ്റവും മഹത്തരവുമാണ്.
One of the things that I find in a Malayali home,
ഒരു മലയാളി കുടുംബത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യം,
prayer is first and foremost in a Malayali.
അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥനയാണ് മുഖ്യമായ ഘടകം.
There is concern for the family and the body of Jesus Christ.
കുടുംബത്തിനെ കുറിച്ചും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ചുമുള്ള കരുതൽ അവർക്കുണ്ട്.
And I want to tell you young people that tradition is wonderful to have.
ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ആ പാരമ്പര്യം
Walk in that tradition of your parents.
And
thank God for that tradition over and over again. Because I want to tell you, I would rather follow the tradition of my parents and the spiritual teaching of my parents from Kerala than what I find in the Western world.
കേരളത്തിൽ എനിക്കുള്ള എന്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന ഉന്നതമായ പാരമ്പര്യത്തെ പിന്തുടരുവാനാണ് ഞാൻ ആഗ്രഹിക്കുക.
Hallelujah.
Praise you, Jesus.
So young people, even though you may want to stray, don't stray from the teaching of your parents.
Praise the Lord. നിങ്ങൾ പലതിൽ നിന്ന് അകന്നു പോയാലും ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് തരുന്ന ആ ദൈവവചനത്തിലുള്ള അഭ്യസനത്തിൽ നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്.
Let this book be the book that governs your life.
നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ഏക പുസ്തകം ഈ തിരുവെഴുത്ത് തന്നെയായിരിക്കട്ടെ.
Don't let Hollywood set the fashion for your life.
ഹോളിവുഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഫാഷനുകൾ അലങ്കാരങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ അനുവദിക്കരുത്.
Let the Bible set the fashion for your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഫാഷൻ നിയന്ത്രിക്കുന്നത് വിശുദ്ധ
വേദത്തിലാണ്. This is what we live by.
ഈ വേദപുസ്തകത്തിന്റെ ആധാരത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്.
This is what I want to die by.
ഇതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം അർപ്പിക്കുവാൻ
പോവുകയാണ്.
യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
Hallelujah.
Praise Jesus.
You know what the Bible says in the book of 1 Corinthians?
ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്
നിങ്ങൾക്കറിയാമല്ലോ.
ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും.
Hallelujah. And I want to tell you, I thank God for the tradition of prayer and praise and commitment to Christ of the people that have come to this country from Kerala.
കേരളത്തിൽ നിന്ന് ഈ അമേരിക്കയിലെ ദേശത്തേക്ക് കടന്നു വന്ന നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്തുതിയുള്ള ജീവിതം, നിങ്ങളുടെ കരുതലുള്ള വിശുദ്ധ ജീവിതം, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I know that I've been going to India for many, many years of my life.
എന്റെ ഈ കഴിഞ്ഞ ജീവിതത്തിന്റെ അനേക പ്രാവശ്യം, അനേക വർഷങ്ങൾ ഞാൻ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട്.
I may never have this opportunity to say this again.
ഒരുപക്ഷെ ഇത് വീണ്ടും പറയുവാൻ എനിക്ക് സാവകാശം ലഭിച്ചു എന്ന് വരികയില്ലായിരിക്കും.
But I want to say this to you tonight.
എന്നാൽ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്,
Even though I've had the privilege of going to India.
എനിക്ക് ഇന്ത്യയിലേക്ക് കടന്നു പോകുവാനുള്ള അതിനുള്ള സാഹചര്യം
ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും,
അനേക സഭകളിൽ അനേക കൺവെൻഷനുകളിൽ പങ്കെടുക്കുവാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ തന്നെയും,
I have learned more from you about being a Christian than you will ever learn from me.
ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതിന്റെ ഒരംശം പോലും എനിക്കൊരിക്കലും നിങ്ങൾക്ക് തരുവാൻ സാധിച്ചിട്ടില്ല.
You have blessed me more than I could ever bless you.
ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹകാരമായിരിക്കുന്നതിനേക്കാൾ അധികം മടങ്ങ് നിങ്ങൾ ഓരോരുത്തരും എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി.
I am thankful to God tonight.
Praise the Lord. അത് നിമിത്തം ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവനായി നിൽക്കുകയാണ്.
That God allowed me to meet you.
Praise the Lord. നിങ്ങളെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
You have blessed me spiritually.
നിങ്ങൾ എന്നെ ആത്മികമായി അനുഗ്രഹിച്ചിരിക്കുകയാണ്.
And I want to tell you, I'm proud to be called a Malayali in heart tonight.
Praise the Lord. എന്റെ ഹൃദയത്തിൽ ഒരു മലയാളി എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ
അഭിമാനിക്കുന്നു.
Hallelujah. I appreciate your aggressive evangelistic approach for Christ.
സുവിശേഷം പ്രചരണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആഴമേറിയ തീഷ്ണതയെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു.
You're not ashamed to put the bumper stickers on your car.
നിങ്ങളുടെ കാറുകളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സ്റ്റിക്കറുകൾ ഒട്ടിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് ഞാൻ കാണുന്നു.
You're not ashamed to pass out tracts.
സ്ട്രൈക്സുകൾ കൊടുക്കുവാൻ നിങ്ങൾ ലജ്ജിക്കാത്തവരാണെന്ന് എനിക്കറിയാം.
There's a lot of people in the city of New York that would rather you not do it.
ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ അനേകരുണ്ട് ജീവനുണ്ടെങ്കിൽ അത് ചെയ്യുകയില്ല.
They would like to stop you if they could.
നിങ്ങൾ ട്രാക്സ് കൊടുക്കുമ്പോൾ നിങ്ങളെ തടഞ്ഞു നിർത്തുവാൻ അവർ ഒരുപക്ഷെ ശ്രമിക്കും.
We're not gonna be stopped.
എന്നാൽ ഒരിക്കലും അത് നിർത്തരുത്.
We have one message.
Praise the Lord. നമ്മുടെ പക്കൽ ഒരു സന്ദേശമുണ്ട്.
That's the gospel of Jesus Christ.
കർത്താവായ യേശുവിന്റെ സുവിശേഷമാണ്.
We have one book to proclaim.
നമ്മുടെ പക്കൽ ഘോഷിക്കുവാനായി ഒരു പുസ്തകമുണ്ട്.
That's the Bible, the word of God.
ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിളാണത്.
And there's only one savior.
Praise the Lord. നമ്മുടെ മക്കളിൽ ഒരു വിഷയമുള്ളത് ഒരു രക്ഷകനുള്ളത്
And his name is Jesus.
അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്
Glory to God.
Hallelujah, Jesus.
Hallelujah.
Praise you, Lord.
So we're not going to stop.
ഇങ്ങനെ പോയാൽ നിർത്തുകയില്ല
We're going to continue to preach and to share and to witness about our faith in
Christ. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ചും അവന്റെ സാക്ഷ്യത്തെക്കുറിച്ചും നാം പറഞ്ഞുകൊണ്ടേ മുന്നോട്ട് പോകണം
Now, if you have your Bibles tonight, let's look at the book of Matthew in chapter 16.
നമ്മുടെ ബൈബിളുകൾ തുറന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
This is a familiar passage for every one of us. You could quote the text tonight, almost everybody here.
ഞാൻ വായിക്കാൻ പോകുന്ന ഈ വേദഭാഗം നമ്മിൽ ഓരോരുത്തർക്കും സുപരിചിതമാണ്. ഒരുപക്ഷേ ആ വചനം
But I want to begin at verse number 13 of the 16th chapter. When Jesus came into the coast of Caesarea Philippi, he asked his disciples, saying, Whom do men say that I, the Son of Man, am?
യേശു ഫിലിപ്പിന്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു.
And they said, Some say that thou art John the Baptist, some Elias, and others Jeremiah, or one of the prophets.
ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു.
He saith unto them, But whom say ye that I am?
നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന്.
And Simon Peter answered and said, Thou art the Christ, the Son of the living God.
അതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു.
And Jesus answered and said unto him, Blessed art thou, Simon Bar-Jonah, for flesh and blood hath not revealed it unto thee, but my Father which is in heaven.
യേശു അവനോട് ബർയോനാ ശിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്
And I say also unto thee that thou art Peter, and upon this rock I will build my church, and the gates of hell shall not prevail against it.
നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു
And I will give unto thee the keys of the kingdom of heaven. And whatsoever thou shalt bind on earth shall be bound in heaven, and whatsoever thou shalt loose on earth shall be loosed in heaven.
സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു.
2 years ago, I was on a trip to Romania.
രണ്ടു വർഷം മുമ്പേ ഞാൻ റൊമേനിയയിൽ ഒരു ട്രിപ്പിനായി കടന്നു പോയിരുന്നു.
It was about 1 year after the revolution in Romania.
റൊമേനിയയിലെ വിപ്ലവത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ അവിടെ കടന്നു പോയത്.
The revolution took place in the month of December of 1989. The revolution took place in December
1989. 1988 ഡിസംബർ മാസത്തിലാണ് അവിടെ
And the president of Romania at the time of the revolution was Mr. Ceausescu.
അവിടെ റൊമേനിയയിൽ വിപ്ലവം പുറപ്പെടുമ്പോൾ മിസ്റ്റർ ചെസ്കു ആണ് അവിടുത്തെ നേതാവായി അറിയപ്പെട്ടത്.
In the city of Bucharest, the capital of Romania,
റൊമേനിയയുടെ തലസ്ഥാനമായ ബുക്കറസ്റ്റിൽ
he built a palace.
താൻ അവിടെ ഒരു വലിയ ബംഗ്ലാവ് ഒരു കൊട്ടാരം പണിയുകയുണ്ടായി.
I have been to that palace 3 times.
ആ കൊട്ടാരത്തിൽ ഞാൻ 3 പ്രാവശ്യം കടന്നുപോയി.
It has more than 2,000 rooms in it.
ആ കൊട്ടാരത്തിൽ 3,000-ൽ പരം മുറികൾ ഉണ്ട്.
While his people were starving to death.
അവിടുത്തെ ജനങ്ങൾ പട്ടിണിയാൽ മരിക്കുന്ന സ്ഥലത്ത്.
While there was nothing hardly to eat in the city.
ആ പട്ടണത്തിൽ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത്.
He was building this palace for himself.
ആ നേതാവ് തന്റെ പട്ടണത്തിൽ കൊട്ടാരം പണിയുകയായിരുന്നു.
And that palace stands there today.
ഇന്നും ആ കൊട്ടാരം റൊമേനിയയിലുണ്ട്.
It's built out of marble.
മാർബിൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു സൗധമാണ്.
It's almost as beautiful as the Taj Mahal in Agra.
ഇന്ത്യയിലെ ആഗ്രയിലുള്ള താജ്മഹലിനെ പോലെ തന്നെ മനോഹരമായ ഒരു സൗധമാണ്.
Mr. Ceausescu isn't in it.
എന്നാൽ മിസ്റ്റർ ചെസ്കു അതിൽ നിന്നില്ല.
They killed him in 1989.
1989-ൽ തന്നെ ആ ദേശത്തെ ജനങ്ങൾ വധിച്ചു.
I don't know whether you watched when they had him before his jury and those that were trying him, but he sat at a table and he pounded the table. And he said, "You have no authority to try me." And I will not listen to you. And I was watching that news segment on television. And I looked on his left arm. And there was a watch. There's a big difference between his watch and mine. My watch costs $37. But Mr. Ceausescu had a solid gold Rolex on his wrist.
Solid gold in the Rolex watch.
$12,000 for a watch. And a palace of over 2,000 rooms. There are tunnels running under the ground for 2 and 3 miles long.
Praise the Lord, thanda kottarathinte adiyil koode thurangangal 2-3 mile neelathil thundakkittund.
But he never lived in the palace. Everything he built has been taken away from him. But Jesus said, "Upon this rock I'm going to build my church, and the gates of hell are not going to overcome that church. The gates of hell will not be victorious over that church, because greater is he that is in the church than he that is in the world." Jesus said to his disciples in Matthew 28:18, he said, "All power is given unto me." All power is given unto me. In heaven and in earth. I want to tell you tonight. The power is not in the hands of the politician. And the power is not in the hands of the Rockefellers. And the power is not in the New York Stock Exchange. It rises and it falls. But the Church of Jesus Christ, it's the same yesterday and the same today and the same forever. Hallelujah.
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 God's church. Not Lovell Carey's church. God's church. It's God's church. Hallelujah.
Amen, Jesus.
Do you know why the church has a right to be in the world?
Praise the Lord, ഈ സഭയെ ഈ ലോകത്തിൽ നാം എങ്ങനെയാണ് വീക്ഷിക്കുന്നത്?
I'm going to give us 3 reasons why the church has a right to be in this world.
ഈ ലോകത്തിൽ സഭ എന്തുകൊണ്ടായിരിക്കുന്നു? 3 കാരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
The first reason the church has a right to be in the world.
ഈ ലോകത്തിൽ സഭ ആയിരിക്കുന്നതിന്റെ ഒരു കാരണം.
The church is based on the right person.
ഈ സഭ അധിഷ്ഠിതമായിരിക്കുന്നത് ഒരു കൃത്യനായ യഥാർത്ഥ വ്യക്തിയിന്മേലാണ്.
Many years ago in the Middle East, there was a young man that went to an old man that was very wise. And he said to the older man, he said, "I want to start a religion."
ഞാന് ഒരു പുതിയ മതം ആരംഭിച്ചു.
And I want to get thousands and millions and crores of people that will follow me.
എന്റെ പിന്നാലെ വരുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉണ്ടാകും.
And he said, tell me, how can I do that?
താൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു മതം തുടങ്ങുവാൻ ഒരു വഴി പറഞ്ഞു തരിക എന്ന്.
And this wise elderly man said to him,
ജ്ഞാനിയായ ഈ വയോവൃദ്ധൻ അവനോട് ഇപ്രകാരം പറഞ്ഞു.
He said, young man, if you be born of a virgin,
praise the Lord, അല്ലയോ യൗവനക്കാര, നീ ഒരു കന്യകയിൽ നിന്ന് ജനനമെടുത്താൽ,
and if you live 33 years on this earth,
നീ 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചാൽ,
and if you let them nail you to a cross,
നിന്നെ തന്നെ ക്രൂശിൽ തൂക്കുവാൻ നീ അവരെ അനുവദിച്ചു കൊടുത്താൽ,
and then put you in a tomb,
നിന്നെ ഒരു കല്ലറയിൽ വെച്ചതിനു ശേഷം,
and on the third day, if you come out of the tomb,
praise the Lord, മൂന്നാം നാൾ നീ ആ കല്ലറയിൽ നിന്ന് പുറത്തു വന്നാൽ,
he said thousands and millions will follow you. I want to tell you, Jesus lived before he ever was born.
Praise the Lord. നമ്മുടെ കർത്താവായ യേശു നമ്പുരാൻ അങ്ങനെയുള്ള ജീവിതം നയിച്ചു.
And he founded the church.
അവനാണ് സഭയെ സ്ഥാപിച്ചത്.
And he died on a cross.
അവൻ ക്രൂശിൽ യാഗമായി
rose from the dead.
അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു.
The church is on the right foundation.
Praise the Lord. സഭ പണിയപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ അടിസ്ഥാനത്തിന്മേലാണ്.
Hallelujah.
Amen.
I want to tell you, the power of God is in this place tonight. ദൈവത്തിന്റെ
സഭ ശരിയായ അടിസ്ഥാനത്തിലാണ്
പണിയപ്പെട്ടിരിക്കുന്നത്.
ഒരു വിശുദ്ധനിൽ അല്ല സഭ
പണിയപ്പെട്ടിരിക്കുന്നത്,
അല്ലെങ്കിൽ ഉരുക്കിലും അല്ല സഭ പണിയപ്പെട്ടിരിക്കുന്നത്. സഭയുടെ അടിസ്ഥാനമോ
is Jesus Christ.
കർത്താവായ യേശുനാഥനാണ്.
There is no other foundation.
മറ്റൊരു അടിസ്ഥാനമില്ല.
Hallelujah.
Hallelujah.
He's the Lord of the church.
അവനാണ് സഭയുടെ കർത്താവ്.
He's the head of the church.
അവനാണ് സഭയുടെ ശിരസ്.
Hallelujah.
Hallelujah. Praise Jesus. Glory to the Lord. Glory to Jesus.
Hallelujah.
Hallelujah.
And when we talk about the church,
സഭയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ,
we're not talking about buildings.
നാം കെട്ടിടങ്ങളെ കുറിച്ചല്ല പറയുന്നത്.
It amazes me how people in the United States talk about the church as a building.
അമേരിക്കയിലുള്ള ജനങ്ങൾ ചർച്ച എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വലിയ മനോഹരമായ കെട്ടിടങ്ങളെ
കുറിച്ചാണ്.
മില്യൺ കണക്കിന് ഡോളറുകൾ ചിലവ് ചെയ്ത് മനോഹരമായ ചർച്ചുകൾ അവർ നിർമ്മിക്കാറുണ്ട്.
Los Angeles, California, they spent $20 million building a glass cathedral.
ഒരു ലോസ് ആഞ്ചലസിൽ 20 million dollars ചിലവിലാണ് അവർ ഗ്ലാസ് കത്തീഡ്രൽ ഉണ്ടാക്കിയിരിക്കുന്നത്.
I know another church that built $130 million.
130 million dollars ചിലവാക്കിയാണ് മറ്റൊരു ചർച്ച വന്നിരിക്കുന്നത്.
Their monthly payments are $2 lakhs every month.
അവർ ഒരു മാസം അവർ കൊടുക്കേണ്ട ചാർജ് $200,000.
And we look at the building as the church.
ഒരു കെട്ടിടത്തിലേക്ക് നാം സഭ എന്നുള്ള ചിന്തയിൽ നോക്കിയാൽ,
but the church is not a building. Hallelujah.
ഒരിക്കലും ദൈവത്തിന്റെ സഭയല്ല.
The church is made up of men and women.
ഒരു സഭ ദൈവത്തിന്റെ സഭ ജനങ്ങളാൽ പണിയപ്പെട്ടതാണ്.
And young people,
യൗവനക്കാരായ,
that have been washed in the blood.
ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ.
Got their names on the Lamb's book of life.
കുഞ്ഞാടിന്റെ ജീവിത രക്തത്തിൽ പേരെഴുതപ്പെട്ടവരാൽ പണിയപ്പെട്ടതാണ്.
That's the church.
അതാണ് ദൈവത്തിന്റെ സഭ.
That's the church.
അതാണ് ദൈവത്തിന്റെ സഭ.
That's the church.
അതാണ് ദൈവത്തിന്റെ സഭ.
Jesus comes for the church.
യേശു കർത്താവിന്റെ സഭയ്ക്കായി കടന്നു വരുമ്പോൾ,
he's going to leave those $30 million buildings sitting right here in America.
Praise the Lord. ആ 30 ലക്ഷം, ആ 30 മില്യൺ ഡോളർ വിലയുള്ള കെട്ടിടങ്ങളൊക്കെ ഇവിടെ തന്നെ അവന് കിട്ടുപോകും.
He's going to leave that $18 to $20 million crystal cathedral sitting right in Los Angeles.
Praise the Lord. 20 മില്യൺ ഡോളർ crystal cathedral ഒക്കെ ഇവിടെ ഇട്ടിട്ട് കർത്താവ് നടന്നു പോകും.
Let me tell you something else.
എന്നാൽ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ.
If you've been down to Cleveland, Tennessee,
നിങ്ങൾ ക്ലീവ്ലൻഡ് ടെന്നസിയിലേക്ക് പോയാൽ,
we've got a lovely headquarters and international office.
അവിടെ ഒരു മനോഹരമായ ഹെഡ്ക്വാർട്ടർ ഇന്റർനാഷണൽ ഓഫീസ് നിങ്ങൾക്ക് കാണാം.
But when Jesus comes
for the church.
He's
going to leave that headquarters city. He doesn't need our buildings. He doesn't need our buildings. He's got a mansion prepared. He's got a place prepared for us.
Hallelujah.
Praise you, Jesus. Many long years ago in the southern part of the United States, in a farming community where people raise cotton and corn for a living, they had this one man in one local church in that community. Every time he'd go to church, every time he would worship, he'd shout. He just get happy and shout. And the pastor didn't like it. And most of the members didn't like it. They wanted him to be quiet. And the church council met with the pastor and said, "You've got to stop that man from making all that noise in the church." So the pastor on Monday morning went out to the farm. And he saw the man out of the field plowing with a horse. Days before we ever had tractors in America. And the pastor stopped his car and walked over into the field. And he said to the member, "Good morning." And the member said, "Good morning, Pastor. It's good to see you."
Pastor, good morning.
He said, "God is good. God is wonderful, Pastor." Well, he said, "That's what I've come to see you about, my brother. We do not want you shouting in church anymore. We don't want you rejoicing like that anymore. You've got to stop it." And the pastor asked him a question. He said, "Why do you do that anyway?" He took his shoes off. And he said, "Pastor, do you see these feet?" He said, "Every time I think about these feet walking on the streets of gold."
Praise the Lord, oru kaalathe njan ende kaalukal kondu.
He said, "I have to rejoice and shout." He said, "In fact, Pastor, I've got to shout right now." I want to tell you, the church of Jesus Christ is a victorious church. It's a glorious church. It's without spot. It's without wrinkle. And it's without blemish. Hallelujah.
Praise the Lord. Karayum, vattavum, malinyam, chuluthavum illathondaanu kathavude sabha.
Hallelujah.
Praise the Lord.
Hallelujah.
Glory to Jesus.
So the church has got a right to exist because it's based on the right foundation.
Devathinte sabha ee logathil nilathunna madiyaayum karanam. Yes,
you saw what happened to Jim Jones in Guyana. You don't have to believe this, but there was a time in the life of Jim Jones that he was a Pentecostal. He pastored a Pentecostal church in the
state.
But he went away from the word and established his own religion. And I want to tell you, the religions of this world will damn your soul in hell. But in the book of Acts chapter 4 and verse 12, Neither is there salvation in any other. Or there's none other name under heaven. That's given among men. Whereby we must be saved. His name is not Confucius. His name is not Mohammed. His name is not the gods of this world. He is the Son of God. He's the Lord of glory. He's the Son of Righteousness. He's the Alpha and the Omega. He's the Rose of Sharon. He's the fairest of ten. Glory to God. His name is Jesus. His name is Jesus. His name is Jesus.
Hallelujah. Glory to Jesus. Glory to Jesus. Hallelujah. Glory to Jesus.
Glory to
God. Bless you, Lord.
Hallelujah. Praise the Lord. Hallelujah.
Glory to Jesus.
Hallelujah. Glory. Hallelujah. Praise the Lord. Hallelujah.
Hallelujah, hallelujah. As I was saying earlier, the church is built on the right foundation. And there isn't anything that can destroy that foundation. There are a lot of groups and a lot of people have tried to destroy that foundation. But the church remains.
Hallelujah.
Hallelujah. Not only is the church on the right foundation, but the church has the right power.
Amen.
And that is the power of the Holy Ghost. And the church has the greatest power in all the world. In 1980, in the country of Nicaragua in Central America, the Church of God had 94 churches. And the Sandinistas, the communists, took over Nicaragua in
1980.
And our pastor, Brother Pedro Pablo Castillo, just call him Brother Peter, that'll be all.
Brother Peter.
Praise God. Because Pedro in Spanish means Peter.
Brother Pedro.
Anyway, he was sentenced to prison for 30 years by the communists.
Communist government
in 1986, the president, the communist president of Nicaragua, Mr. Daniel Ortega,
communist president,
decided to release Brother Peter out of prison.
Brother Peter in jail ninnu vimuktarakkuvan ee president theerumanichu.
So instead of serving 30 years, he only served 6 years.
30 varshathe jailvasathinu pagaram 6 varsham maatrame than jail kidakkandi vannullu.
But the day that Brother Peter walked out of that prison,
thane Brother Peter than jailil ninnu veliyil vanna divasam,
on the inside of the prison,
aa jailinte ullaragalil,
he left 9 organized churches.
Aa jailinullil 9 vastavamaya sabagale thanvittittaanu vannathu.
And 1,200 members that he had won to Jesus Christ in the prison.
1,200 vyaktikale than Kristuvinu vendi 6 varshakalam jailadakkullil nedukkunnu.
Upon this rock I'll build my church.
Ee paramel naan enda sabaye padivanna.
Upon this rock I'm going to build my church.
Oh, ee paramel naan enda sabaye padivanna.
And the gates of hell are not going to be victorious.
Paathala gopurangal adine oru naalum jeikkilla.
Now, in 1992, we don't have 94 churches in Nicaragua. We have 400 churches. Hallelujah. Now, what made the difference? The power of God. And that power is not available to the world. Salvation is available to every lost sinner of the world. But the baptism of the Holy Ghost is not available to every sinner. The baptism of the Holy Ghost is for every believer in Jesus Christ that is born again. Let me give you an illustration from the country of Guatemala. We have a pastor there. I'll just give you his first name. His first name is Oscar.
Oscar is the first name.
But he had an old green van that he used to travel through the mountains of Guatemala with. And there are a lot of communist rebels in the country of Guatemala. In fact, in the last 7 years in Guatemala, hear what I'm telling you, it's the truth. 47 Church of God pastors have been killed in Guatemala in the last 7 years. I don't know why God didn't spare them. But I'm not going to question God. But I can tell you today in Guatemala that the Church of God is the largest evangelical Pentecostal church in the whole country. With more than 1 lakh of members. And they only have 4 million people in the whole country. And the present president of Guatemala is a born again, spirit filled Pentecostal. But anyway, Brother Oscar was driving his van in the mountains. And as he was traveling on these dirt roads, suddenly out of the forest from behind the trees came these communist rebels with their rifles and their machine guns. And they stopped him or they would have killed him, they said. They opened the door on his side of the van. And they pulled him out of the van. And they drug him over to the side of the road. They put a gun up to his head and said, "We're going to kill you." And then they had some gasoline. And they poured it all over that van. And they took a match and they set it on fire. But when the fire went out, not one bit of the paint was taken off of that van.
Praise the Lord.
The paint did not even blister. And that made these communist rebels mad.
Praise the Lord.
And they poured gasoline over the four tires. And they set them on fire. But when the fire went out, all four tires still had the air in them, and not one of them went down. Then they got more angry. They put one man in the van to steer it. to steer the
And the other men got behind it. And they were going to push it over the mountain. And that man came right up to the edge of the mountain. Where it was going to go over. 12 men were pushing. But that van would not move. It stayed right there. They pushed and pushed and it wouldn't move. Finally, they took Brother Oscar and said, Get back in the van. And get out of here. And now in the mountains of Guatemala, they say when you see the van that comes along, the van that would not burn, let it alone. Let it go. I'll tell you what we're talking about tonight. We're talking about the power of the living God.
Hallelujah.
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 Praise the Lord.
Woo.
Hallelujah.
Woo.
Hallelujah.
Glory to Jesus. His name.
Glory to Jesus.
Church has got the power.
Amen.
Amen.
Jesus.
Amen and amen.
Glory to the Lord. Hallelujah.
In 1965 in the country of Indonesia, there was a president by the name, and you'll remember him, you older people will, his name was Sukarno. And he was selling his government to the communists. To make a long story short, they closed the churches in Indonesia, and they put the missionaries out, and they wouldn't even let the Indonesian pastors preach in the churches. And the communists were taking over the nation. But then a general in the Indonesian army. His name is Suharto.
Suharto ennaanu aa generalinte peru.
He has been president since 1965.
Praise the Lord, 65 മുതൽ താൻ പ്രസിഡന്റ് ആയി പ്രവർത്തിക്കുകയായിരുന്നു.
And today in Indonesia,
ഇന്ന് ഇന്തോനേഷ്യയിൽ,
the churches are all open.
Praise the Lord, സഭകളെല്ലാം തുറക്കപ്പെട്ടു കഴിഞ്ഞു.
The missionaries are back.
മിഷണറീസ് തിരികെ കടന്നു വരികയാണ്.
25% of the people of Indonesia are now Christian.
ഇന്തോനേഷ്യയിലെ 25%-ൽ അധികം ജനങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികളാണ്.
And the largest church of God in the world,
ലോകത്തിലുള്ള ഏറ്റവും വലിയ ദൈവസഭ,
is in Indonesia.
25,000
members in one church.
Members ഒരു സഭയിൽ നിന്ന് ഇന്തോനേഷ്യയിലും.
Every Sunday afternoon,
എല്ലാ ഞായറാഴ്ച ഉച്ചകഴിയുമ്പോഴും,
they baptize between 100 and 200 new believers in Jesus
Christ. പുതിയ വിശ്വാസികളെ എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവർ
സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 5 and 6,000 new members a year.
Praise the Lord. 6,000 പുതിയ വിശ്വാസികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.
Jesus said, I say also unto thee,
praise the Lord, hallelujah. Yes, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു.
I say unto you, Peter,
ഞാൻ നിന്നോട് പറയുകയാണ് പത്രോസേ,
upon this rock I'm going to build
ഈ പർവ്വതത്തെ പറയുവാൻ പോകുകയാണെന്ന് സഭയെ ഞാൻ പണിയും.
I want to tell you, I wish I could run around this building.
Oh, ഇവിടെ ചുറ്റും ഓടുന്നത് ശുശ്രൂഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നു.
I feel the power and the glory and the presence of God in this place.
Oh, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവും തേജസ്സും ഞാൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
The church has got the power.
ദൈവത്തിന്റെ സഭയ്ക്ക് ശക്തിയുണ്ട്.
Hallelujah.
Hallelujah.
The pastor of this large church in Indonesia,
ഇന്തോനേഷ്യയിലെ ഈ അതിവിശാലമായ സഭയുടെ പാസ്റ്റർ,
his name is Tanu Saputra.
Tanu Saputra എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
Very good. Amen. He has a boy that's about 20 years of age, a son.
20 വയസ്സുള്ള ഒരു മകൻ ഈ ദൈവദാസനുണ്ട്.
When that boy or that son was born,
ആ മകൻ ജനിച്ചപ്പോൾ,
He was born deformed. He was not normal at all. But when God saved Brother Alex, and filled him with the Holy Ghost, he prayed for his own son. I have seen that son. And today there's no deformity. He's as normal as you and I are. Why? Because God said, I'll give the church power.
Praise the Lord.
Power over demons and death. Power over this world. The church has got the power. Amen and
hallelujah.
Amen. Hallelujah. God's church is going to continue with that power.
Praise the Lord.
Hallelujah.
Hallelujah.
I wish I had time to tell you some other things.
Lord Jesus.
Hallelujah. Hallelujah.
Oh Lord, praise Jesus.
But all over this world, the power of God's there. And I want you to understand the power of God's not just in the church of God. The power of God is in His church wherever it is. That power is in India. That power is in China. That power is all over the world. And it's available to the church. God doesn't want the church to be powerless. Many years ago, Dr. Billy Graham made a statement. He said he was in a church. And the pastor had turned out or dismissed or excommunicated a member for drinking wine. Now, I agree with that. I don't have any problem with a pastor doing that. But that same verse that says, be not drunk with wine. That same verse says, be ye filled with the Spirit.
And
I want to tell you, God wants us to have the power. And He shall receive power after that the Holy Ghost has come upon you. And you'll be witnesses unto me in Jerusalem, Judea, Samaria, and unto the uttermost parts of the earth. Hallelujah.
Praise the Lord.
Do you want this power? Did you know that tonight while we sit here, there's 2.7 billion people in this world that have never heard the name of Jesus?
2.7 billion.
Never heard His name. What's the worst thing that could happen to you? Would it be an automobile accident that would take your life and the life of your wife and your children all at once? Could it be cancer? Or some terminal disease? As bad as those things are, that's not the worst thing. Let me tell you what I believe the worst thing. The worst thing that could ever happen to a person is to be born into this world and to live in this world and die without ever hearing the name of Jesus.
യേശു ക്രിസ്തുവിന്റെ പേര് കേൾക്കാതെ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നിരാശകരമായിട്ടുള്ളത്.
Where would Lovell carry me tonight if I hadn't heard about Jesus?
Praise the Lord. Lovell Curry, യേശുവിനെ കുറിച്ച് സുവിശേഷം കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം.
Matai, where would you be if you'd never heard about Jesus?
Oh, ദൈവദാസൻ കർത്താവിന്റെ വചനം സുവിശേഷം കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്രയോ ദുഃഖകരമായി.
Zachariah, where would you be tonight if you'd never heard about Jesus?
Oh, brother Zachariah, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നേനെ.
Oh, he's wonderful.
Oh, എത്രയോ അനുഗ്രഹകരമായ ഒരു അവസ്ഥ.
He's wonderful.
Oh, എത്രയോ അനുഗ്രഹകരമായ.
He's marvelous.
Oh, എത്ര മനോഹരമായ.
His name is Jesus.
അവന്റെ പേര് യേശു എന്നാണ്. Hallelujah.
I want you to stand with me, please.
ദയവായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ. Glory to Jesus. Hallelujah.
I'm going to ask that everybody under 35 years of age
35 വയസ്സിന് താഴെയുള്ള വ്യക്തികളോട്
to come to this front and to stand here tonight.
ഇവിടെ കടന്നു വന്ന് മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു.
The ladies to my left and the men to my right.
സഹോദരിമാരുടെ ഇടത്ത് ഈ ഭാഗത്തും സഹോദരന്മാർ ഈ ഭാഗത്തേക്ക്
കടന്നിരിക്കുക.
പ്രിയ എന്റെ മലയാളി സഹോദരി സഹോദരന്മാരെ, എല്ലാ യൗവനക്കാരും ഇന്ന് എന്റെ ശബ്ദം കേട്ടിവിടേക്ക് കടന്നു
വരിക.
നിങ്ങൾ ദൈവത്തോട് പറയും, ദൈവമേ നീ എന്റെ ജീവിതത്തിൽ നല്ലവനാണ്.
Lord, I just want to say to you,
ഓ ഞാൻ നിന്നെ ശുശ്രൂഷിപ്പാൻ സേവിക്കാൻ.
I'll go where you want me to go.
നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ഞാൻ കടന്നു വയ്ക്കലാം കർത്താവേ.
I'll say what you want me to say.
നീ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ വിളിച്ചു പറയാം കർത്താവേ.
And I'll do what you want me to do.
ഓ നീ എന്നെ കുറിച്ച് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുവാൻ സമർപ്പിക്കുന്നു കർത്താവേ.
Lord, here's my life.
Praise the Lord, കർത്താവേ, ഇതാ എന്റെ ജീവിതം.
Here's my life. It belongs to you.
ഓ ഇതാ എന്റെ ജീവിതം, നന്നായി നിന്റേതാണ്.
I want you to just step out and come and stand right here.
ദയവായി മുമ്പോട്ട് കടന്നു വരിക.
To my left and to my right, the ladies over here in the mid.
ഇടത്തു വലത്തു ഭാഗത്തേക്ക് പ്രിയ യൗവനക്കാരായ സഹോദരി സഹോദരന്മാരെ.
Come right up real close.
ഇതിനു മുമ്പോട്ട് കടന്നു വരിക. 35 വയസ്സിന് താഴെയുള്ള.
Everybody under 35 years of age.
ആളുകൾ 35 വയസ്സിന് താഴെയുള്ള എല്ലാ സഹോദരിമാരും സഹോദരിമാരും ദയവായി ഇതിനു മുമ്പോട്ട് കടന്നു വരിക.
Move real close. Right up.
വളരെ അടുത്തേക്ക് കടന്നു വരിക. Praise the Lord.
There will be room for everybody.
Praise the Lord. Praise the Lord.
Pastors, I want you to look. I want you to look what a host of young men and young women.
Transaction so quickly was made. He said, Nero, praise is your name. Heaven came down and glory filled my soul. When at the cross my Savior made me whole, my sins were washed away, and my night was done today.
Just